ഗലാത്യ ലേഖനത്തിന്റെ രണ്ടാം അധ്യായത്തിന്റെ 20-ാം വചനം വായിക്കാം. ഗലേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 20.
ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചുകൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താലത്ര ജീവിക്കുന്നത്.
I have been crucified with Christ and I no longer live, but Christ lives in me. The life I live in the body I live by faith in the Son of God who loved me and gave himself for me.
കർത്താവിന്റെ ക്രൂശിനെ കുറിച്ചുള്ള ധ്യാനത്തിൽ തന്നെ നമുക്ക് തുടരാം.
Let's continue in the meditation and the worship of the Lord Jesus Christ.
കർത്താവ് കഴിഞ്ഞ സന്ദേശത്തിലൂടെ നമ്മുടെ സംസാരിക്കുകയുണ്ടായി, ഒരു ഇൻഡിവിജ്വലിസമല്ല, ക്രിസ്തു സഭയ്ക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് നാം കേൾക്കുകയുണ്ടായി.
We heard in the previous message that Christ didn't die only for us as individuals, but he died for the church.
ഈ സത്യത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സഹായകരമായ ഒരു ദൈവ വചനമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്.
The words that we just read is one that will help us to inculcate what we heard in the previous message in a practical life.
കർത്താവിന്റെ ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ കർത്താവ് ക്രൂശിൽ മരിച്ചു, എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അവൻ എന്നെ രക്ഷിച്ചു, എന്നെ വീണ്ടെടുത്തു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ ഹൃദയത്തിൽ വരും.
When we read the words in the Bible, we get the conviction in our hearts that Christ died for us and for our salvation as well.
എന്നാൽ ക്രിസ്തുവിന്റെ ആ ക്രൂശിലെ മരണം അതെന്റെ വ്യക്തിപരമായ രക്ഷയ്ക്ക് കാരണമായി തീർന്നു എന്നുള്ളത് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഒരു തുടക്കം മാത്രമാണ്.
But this truth that we know that Christ died for us is only the beginning of our Christian life.
എന്നാൽ ആ തലത്തിൽ നിന്ന് വളരണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു.
But God desires that we need to grow from that level.
ഇപ്പോ നമ്മോട് സാക്ഷ്യം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ സാക്ഷ്യം എന്ന് പറയുന്നത് കർത്താവ് ഞാൻ പാപത്തിലായിരുന്നു, കർത്താവ് എന്നെ രക്ഷിച്ചു, എനിക്കൊരു പുതിയ ജീവിതം തന്നു. എന്റെ അവസാനം നമ്മളിങ്ങനെ പറയും, ഇനി കർത്താവിനായി ജീവിക്കുവാനാണ് എന്റെ ആഗ്രഹം, നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാണ് സാധാരണ സാക്ഷ്യങ്ങളൊക്കെ നാം അവസാനിപ്പിക്കുന്നത്.
Usually when we give our testimonies, we say that I was in sin earlier, but now Christ died for me and I'd like to live for him, and hence please pray for me.
എന്നാൽ അവസാനം പറഞ്ഞ ആ വാക്ക് നമ്മൾ പിന്നെ എത്രമാത്രം ധ്യാനിക്കുമെന്ന് നമുക്കറിയത്തില്ല. ഇനി കർത്താവിനായിട്ട് ജീവിക്കുവാനാണ് എന്റെ ആഗ്രഹം എന്ന് നമ്മൾ പരസ്യമായി പറയുമ്പോൾ there is a great implication. അതിന് വലിയൊരു ഒരു സത്യം നാം വിളിച്ചു പറയുകയാണ്. ആ യാഥാർത്ഥ്യം സമയമെടുത്തേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ.
But in the end, when we say that I'd like to live for Christ, do pray for me, there is a deeper meaning and there is much more significance than we think.
ഈ വചനത്തിൽ പറയുന്നത് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു.
This verse says that I have been crucified with Christ.
ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് നമുക്കറിയാം.
We know that Christ was crucified.
എന്നാൽ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു.
But here we read that I have been crucified with Christ.
അതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണ്? ഞാൻ ക്രൂശിക്കപ്പെട്ടതിന്റെ പരിണതഫലം എന്താണ്? ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിന്റെ പരിണതഫലം എനിക്ക് മനസ്സിലായി, എനിക്ക് രക്ഷ ലഭിച്ചു.
So we know that because Christ was crucified, I was saved.
എന്നാൽ ഞാൻ ക്രൂശിക്കപ്പെട്ടാൽ അതിന്റെ റിസൾട്ട് എന്താണ്?
But what is the result of I being crucified?
അതിന്റെ അടുത്ത ഭാഗം,
the next part of that.
ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു.
I no longer live, but Christ lives in me.
ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലെ വിശ്വാസത്താൽ അത്രയേ ജീവിക്കുന്നത്.
The life I live in the body, I live by faith in the Son of God.
ഞാൻ ഇതെല്ലാം പറയുമ്പോഴും there is an element of ഒരു വിശ്വാസത്തിന്റെ തലത്തിൽ വേണം നിന്ന് നിങ്ങൾ ഈ വചനത്തെ ഏറ്റെടുക്കുവാൻ.
You need to receive this from the level of faith.
വിശ്വാസത്തിന്റെ തലത്തിൽ മാത്രമേ ഈ ക്രൂശീകരണത്തിന്റെ മെസ്സേജുകൾ ഏറ്റെടുക്കുവാനും ജീവിക്കാനും നമുക്ക് കഴിയത്തുള്ളൂ.
And it's only through faith that we will be able to accept this in our lives.
ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രെ.
It is no longer I that live, but Christ lives in me.
ആരാണ് ഞാൻ?
Who is I?
അമ്പട ഞാനേ അല്ലേ? It is I. അപ്പൊ ഈ വചനഭാഗം നമുക്ക് വളരെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ന സ്ഥാനത്ത് എന്റെ പേര് വെച്ച് നമ്മൾ വായിച്ചാൽ കുറച്ചും കൂടെ നമുക്ക് അത് മനസ്സിലാകും. അപ്പം ഞാൻ എന്റെ പേര് വെച്ച് സനിൽ എന്ന് പറഞ്ഞ് വായിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ആ വചനഭാഗം നിങ്ങളുടെ പേര് പറഞ്ഞ് ഞാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങൾ അതൊന്ന് വായിക്കുക.
It'll be easier to understand this part if we replace the word I with your own names.
Sanil Christuvinodu kude krushikapettirikkunnu.
Sanil has been crucified with
Christ. Ningal orutharu ningada peru paranju vaayikkanam. Ini jeevikkunnathu Sanil alla.
It's no longer Sanil that needs to live.
Christu astre Sanilil jeevikkunnu.
But Christ lives in Sanil.
Idu paranjappo ningale ende jeevitham kandittu entha thoniyathu? Ee njan ivada vendu prakhyapikkiyana.
So what did you think about me when I proclaimed this?
ഇനി ജീവിക്കുന്നത് സനിൽ അല്ല.
It's no longer സനിൽ that lives.
ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു.
But Christ lives in me.
ഇവിടെ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് നിന്ന ഒരാളായിട്ടല്ല സംസാരിക്കുന്നത്.
I'm not perfect when I say these words.
എന്താണ് പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നമുക്ക് തരുന്ന ബോധ്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാകുവാൻ, എന്താണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് മനസ്സിലാകുവാൻ വേണ്ടിയാണ് നമ്മളെ ഒരുമിച്ച് ചിന്തിക്കുന്നത്.
And we think this so that we have the conviction that the Holy Spirit can give us.
നമുക്ക് വേണ്ടി ജീവിക്കുവാൻ അവകാശം ഇല്ലാത്ത ഒരു കൂട്ടരാണ് ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ.
So the disciples of Christ are ones who do not have a right in themselves.
ഒരു വചനഭാഗം നമുക്ക് ചിന്തിക്കാം. ഒന്നാം കൊരിന്ത്യ ലേഖനത്തിന്റെ ആറാം അധ്യായത്തിന്റെ 19 വചനം.
ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ.
അത് കർത്താവ് നമ്മൾ തന്റെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങിച്ചത്, തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കിയത്, ഇനി നമുക്ക് വേണ്ടി ജീവിക്കാനല്ല, വി ബിലോങ് ടു സംബഡി എൽസ് എന്ന സത്യമാണ് ആ വചനം പറയുന്നത്.
So through these verses we need to realize that when Christ paid a very high price for us and the reason that he's given us the Holy Spirit in us, the purpose of that is that so that we do not live for ourselves any longer.
നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്.
There's been a price that has been paid for our lives.
You have been bought with a price. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് പൊന്നെ വെള്ളി തുടങ്ങിയ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന കുഞ്ഞാടിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രേ അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്.
The price that he has paid is not through something that will wither away, but it is through the precious blood of the Lamb.
അപ്പം കർത്താവ് ക്രൂശിൽ തന്റെ രക്തം ചിന്തിയപ്പോൾ അതിലൂടെ നമ്മെ അവൻ വിലയ്ക്ക് വാങ്ങി എന്നാണ് വചനം പറയുന്നത്.
So the verse tells us that through the crucifixion he actually bought us with his blood.
അപ്പോൾ നമ്മൾ ഒരു കാര്യം വാങ്ങിയ വില കൊടുത്ത് വാങ്ങിയാൽ അത് ആരുടെ സ്വന്തമാണ്?
So when we buy something with a price, then who does it belong to?
നമുക്കൊരു സ്ഥലം ഉണ്ട്, നാം ഒരാൾക്ക് കൊടുത്തു, വില കൊടുത്തു, അതിനുശേഷം വാങ്ങിച്ച ആളാണ് അതിന്റെ ഉടമസ്ഥൻ.
So if we have a property and that we sell that to somebody, the one who buys it has the ownership.
അപ്പോൾ ഈ വിലയ്ക്ക് വാങ്ങി എന്ന് നാം തിരിച്ചറിയുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് നമ്മെ യേശു തന്റെ രക്തം കൊടുത്ത് തനിക്ക് വേണ്ടിയാണ് വിലയ്ക്ക് വാങ്ങിയത്.
So what it means is that when Christ has bought us through his blood, now he is the owner.
അവന്റെ ഇഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ നിറവേറുവാൻ.
And everything that he desires needs to be completed in our lives.
എന്നാൽ എന്താണ് നാം രക്ഷിക്കപ്പെട്ടാലും പിന്നെയും നമ്മുടെ ജീവിതത്തിൽ തുടരുന്ന ഒരു കാര്യമാണ് നമുക്ക് വേണ്ടി തന്നെ ജീവിക്കുവാനുള്ള ഒരു ഒരു പ്രലോഭനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്.
But there is a tendency in our lives that even though we have been saved, we tend to live for ourselves.
കാരണം തിരുവചനത്തിലൂടെ നമുക്ക് വെളിപാടുകൾ ലഭിക്കുമ്പോഴാണ് നാം തിരിച്ചറിയുന്നത് ക്രിസ്തു ആരെന്നും ക്രിസ്തു എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ലഭിക്കുന്ന വെളിപാടുകൾ അനുസരിച്ചാണ് നമ്മൾ വളരുന്നത്.
So we grow in our Christian life through the revelations that God gives us through his word.
സ്നാപ യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു, ഞാനോ കുറയണം നീയോ വളരണം.
John the Baptist told us that I have to be humble, I need to lower myself, and Christ needs to grow in me.
I must decrease and he must increase. അപ്പോൾ ആ വചനത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെ എടുക്കുക, ഞാൻ കുറഞ്ഞില്ലെങ്കിൽ അവൻ വളരത്തില്ല.
So the other way to interpret that verse is that if I do not decrease, then he will not increase.
വചനം അങ്ങനെ പറയുന്നില്ല, ഞാൻ അതിനെ ഒരു പാരഫ്രേസ് ചെയ്ത് പറയുകയാണ്, ഞാൻ കുറഞ്ഞാൽ മാത്രമേ ക്രിസ്തു എന്നിൽ വളരത്തുള്ളൂ.
The verse in itself doesn't tell us this, but then I'm kind of paraphrasing it in another way.
ഞാൻ കുറഞ്ഞില്ലെങ്കിൽ ക്രിസ്തു വളരത്തില്ല.
If I do not decrease, then Christ will not grow in.
എന്താണ് ഞാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
What is the meaning of I?
എന്റെ ഇഷ്ടങ്ങൾ,
my desires,
എന്റെ താൽപര്യങ്ങൾ,
things that I like,
എന്റെ ആഗ്രഹങ്ങൾ,
all the things that I desire,
എന്റെ പദ്ധതികൾ,
all my plans,
ഇതാണ് ഞാൻ.
And this is the meaning of I.
ഇതും ക്രിസ്തുവിന്റെ ഇഷ്ടങ്ങളും ക്രിസ്തുവിന്റെ ആഗ്രഹങ്ങളും ക്രിസ്തുവിന്റെ പദ്ധതികളുമായിട്ട് പലപ്പോഴും ഒരു കോൺഫ്ലിക്ട് നമ്മുടെ ജീവിതത്തിൽ വരും.
And many times in our life, the plans that we have are in conflict with the ones that God has for us.
ആ സമയത്ത് നാം എന്താണ് ചെയ്യേണ്ടത്?
And in those times, what is that we have to do?
Galatians 2:20.
You have to refer to Galatians 2:20.
I have been crucified. ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തുവത്രേ.
I have been crucified and it's no longer that I live but Christ lives in me.
ഇതു വിശ്വാസത്താൽ നടക്കുന്ന ഒരു കാര്യമാണ്.
And this can happen only through faith.
ഞാൻ ജീവിച്ചാൽ എന്റെ ജീവിതത്തിലൂടെ എനിക്ക് ചില മഹത്വങ്ങളൊക്കെ ലഭിക്കും, പക്ഷേ ക്രിസ്തുവിനിലൂടെ ജീവിക്കുമ്പോൾ മാത്രമാണ് ക്രിസ്തുവിന് മഹത്വം ലഭിക്കുന്നത്.
If I live according to my plans, I may get honor in this world. But it's only when Christ lives in me that Christ gets all the honor.
കാരണം സ്വാർത്ഥത എന്ന് പറയുന്നത് നമ്മളിൽ അത്രമാത്രം രൂഢമൂലമായിരിക്കുന്ന ഒരു കാര്യമാണ്.
Because selfishness is so much ingrained in us.
കാരണം പാപം തന്നെ തുടങ്ങിയത് അല്ലെങ്കിൽ പിശാചിന്റെ ഒരു പ്രലോഭനം എന്ന് പറയുന്നത് നീ നിനക്കായി തന്നെ ജീവിക്കണം, നീ നിന്റെ ദൈവമായിരിക്കണം എന്നുള്ളതായിരുന്നു ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ അവൻ ഹവായോട് വന്ന് പറഞ്ഞത്. ഈ പഴം തിന്നാൽ നീ ദൈവത്തെ പോലെ ആകും, നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ നീ ദൈവത്തെ പോലെ ആകുമെന്നാണ് പിശാച് ഹവയെ പ്രലോഭിപ്പിച്ചത്.
And this was the very first temptation that the evil one brought on to Adam and Eve, that he said that if you eat from the fruit, then you will become like God.
You will be your own God. നീ നിന്റെ തന്നെ ദൈവമായിരിക്കും എന്ന് പറഞ്ഞാൽ നീയാണ് തീരുമാനിക്കുന്നത് എന്താണ് നിന്റെ ജീവിതത്തിൽ നന്മ, എന്താണ് നിന്റെ ജീവിതത്തിൽ തിന്മ എന്ന് തീരുമാനിക്കുവാൻ നിനക്ക് കഴിയും. നീ ദൈവത്തെ ആശ്രയിക്കേണ്ട കാര്യമില്ല എന്നാണ് പിശാച് പറഞ്ഞു കൊടുത്തത്.
So what the evil one told them is that you don't have to depend on God, you can make your own plans and live accordingly.
എന്നാൽ അതിലൂടെ വന്നത് എന്താണെന്ന് അറിയാമോ?
But you know what happened as a result?
മരണമാണ് വന്നത്.
Death was a result of that.
അതിനു മുമ്പ് അങ്ങനെയല്ലായിരുന്നു, പാപത്തിന് മുമ്പ് അങ്ങനെ. കാരണം ആദവും എല്ലാ കാര്യത്തിനും ദൈവത്തിൽ ആശ്രയിച്ചായിരുന്നു. ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ആഗ്രഹം മാത്രം അനുസരിച്ച് ജീവിച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്ന് പിശാചിന്റെ പ്രലോഭനത്താൽ മനുഷ്യൻ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാൻ തുടങ്ങിയ, that is sin.
Adam was always one who depended on God and did everything that God wanted him to do, but after he fell to the evil one's temptation, he started to live as per his own understanding and desires.
ഏശയ്യാ 53-ൽ പറയുന്നത്, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയി, നാം എല്ലാവരും സ്വന്തം വഴിക്ക് തിരിഞ്ഞു.
We read in Isaiah that we have all been lost like shepherds and we have turned to our own ways.
നാം സ്വന്തം വഴിക്ക് തിരിഞ്ഞു. ആ അകൃത്യമാണ് യേശുവിന്റെ മേൽ ചുമത്തി എന്നാണ് ഏശയ്യാ 53-ൽ നാം വായിക്കുന്നത്.
And that is what we read in Isaiah 53, that this is what was then cast upon Jesus.
നമുക്ക് വേണമെങ്കിൽ അതൊന്ന് വായിക്കാം, ഏശയ്യാ 53-ന്റെ 6-ാം വചനം.
Isaiah 53 verse 6.
നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു, എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി.
We all like sheep have gone astray, each of us has turned to his own way, and the Lord has laid on him the iniquity of us all.
അപ്പോൾ നമ്മുടെ പാപത്തെ യേശു ചുമന്നു, നമ്മുടെ അകൃത്യത്തെ അവന്റെ മേൽ ഇട്ടു എന്ന് പറയുമ്പോൾ നാം അർത്ഥമാക്കേണ്ട കാര്യം, നാം നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അവസ്ഥയിൽ തുടരുന്നത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നാം അകൃത്യത്തിൽ ജീവിക്കുന്നതിന് തുല്യമാണ്.
So the fact that our iniquity, all our sins have been now carried by him, and if we continue to do what we as per our plans, that means that we continue to crucify him.
നാം എല്ലാവരും, നാം ഓരോരുത്തരും താൻ താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു.
We turned our own ways.
കാരണം ലോകം മുഴുവൻ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം, നീ നിന്റെ ഇഷ്ടം ചെയ്യണം, നിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്നാണ് ലോകത്തിലെ സകല സ്വരങ്ങളും, അതെന്ത് മീഡിയം ആയിക്കോട്ടെ, അത് എത്ര നല്ല ക്യാരക്ടർ ബിൽഡിംഗ് ട്രെയിനിങ് ആയിക്കോട്ടെ, ദൈവവചനത്തിന് അധിഷ്ഠിതമല്ലാത്ത എത്ര നല്ല ട്രെയിനിങ്ങും ആയിക്കോട്ടെ, അതിന്റെ എല്ലാം എസൻസ് എന്ന് പറയുന്നത് നീ നിനക്കായി ജീവിക്കണം എന്നുള്ളതാണ്.
The world continuously tells us that we need to live on our own effort.
എന്നാൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ കണ്ടവർ,
But those who saw Christ crucified,
ദൈവത്തിന്റെ മക്കളായി തീർന്നവർ,
Those who are now become the children of God,
വിശ്വാസത്താൽ ഞാൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വെളിപാട് ലഭിച്ചവർ,
Those who have got the revelation that I have also been crucified with Christ,
അവരുടെ ജീവിതം വ്യത്യസ്തമായിരിക്കും.
These people would have a very different life.
അവരിലാണ് ക്രിസ്തു ജീവിക്കുന്നത്.
And it's in these people that Christ lives.
ഇതിനൊരു ചെറിയ ഉദാഹരണം, ഈ വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷവും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു ചേഞ്ച് നമുക്ക് ഈ കോണ്ടെക്സ്റ്റിൽ ഒന്ന് ചിന്തിക്കാം.
And in this context, one example that we can take is one who gets married, how he lives before he gets married and how he lives after.
വിവാഹം കഴിക്കാത്ത ടീനേജേഴ്സും യൂത്തുമായുള്ളവരും ചിന്തിക്കും, ഈ ഇനിയുള്ള ഭാഗങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയല്ല, വിവാഹിതർക്ക് വേണ്ടിയാണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ ഇതൊരു ജനറൽ പ്രിൻസിപ്പിൾ ആണ്.
So the teenagers and the ones who have not yet married might think that this is no longer applicable to me, but this is something that you can take away from.
അവരുടെ ജീവിതത്തിൽ എന്താ applicable എന്ന് ഞാൻ അതിനു ശേഷം പറയാം.
And I will tell you what's applicable in your lives as well.
വിവാഹത്തിനു മുമ്പ് രണ്ട് ഇൻഡിവിജ്വൽസ്, രണ്ട് വ്യക്തികൾ അവരുടെ താല്പര്യങ്ങൾ അവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ജീവിക്കുകയാണ്.
So before one get married, the two are different individuals and they live as per their own likings and desires.
എന്നാൽ ഒരു വിവാഹ ഉടമ്പടിയിൽ അവർ ഏർപ്പെടുമ്പോൾ അവർ പറയുന്നത്, അവർ ഡിക്ലെയർ ചെയ്യുന്നത്, ഇനി മുതൽ ഞാൻ എനിക്കായി ജീവിക്കുവാനല്ല, ഞാൻ വിവാഹം കഴിക്കുന്ന ഈ വ്യക്തിയുമായിട്ട് ജീവിക്കുവാനാണ് ഞാൻ ഈ ഉടമ്പടിയിൽ ഏർപ്പെടുന്നതെന്നാണ് ആ വിവാഹ ഉടമ്പടിയിലൂടെ അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്.
So through the covenant of the marriage, the one who gets married proclaims that I am no longer going to live for myself but for the other person as well.
Vivaha jeevitham naikkunna ellavarkkum ariyam, vivaha jeevithathinu munpu ara paranja pole chodikkanum parayanum aalillayirunnu, ennal vivahathinu shesham There is somebody always with you. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് ചേർന്ന് വരുന്ന ഇഷ്ടങ്ങളുള്ള വ്യക്തി ആയിരിക്കണമെന്നില്ല, ആഗ്രഹങ്ങളുള്ള വ്യക്തി ആയിരിക്കണമെന്നില്ല, പക്ഷേ ഒരുമിച്ച് ജീവിക്കുവാൻ ഒരു ഉടമ്പടിയിൽ നിങ്ങൾ എത്തിച്ചേർന്നു.
So before one gets married, he or she could live the way he or she liked, but after marriage then he will have to adjust at times.
ഒരു പക്ഷേ ഒത്തിരി ഉണ്ടാക്കുന്ന ഭക്ഷണം ചിലതൊക്കെ നമുക്ക് ഇഷ്ടമായിരിക്കാം, പക്ഷേ ഭർത്താവിന് ചില ഭക്ഷണങ്ങളൊന്നും ഇഷ്ടമല്ല. എന്നാൽ വിവാഹശേഷം നാം ആരും രണ്ടു തരം കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ ദിസ് ഈസ് ഫോർ മീ ആൻഡ് ദിസ് സെപ്പറേറ്റ് ഡിഷസ് ഫോർ മൈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ് കുക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഭവനത്തെ കുറിച്ച് നമുക്ക് എന്ത് തോന്നും?
യൂഷ്വലി ഡോണ്ട് കുക്ക് two different kinds of foods in a household. We kind of cook the same thing for both the husband and the wife. But if they do cook two different foods within the house, what will we think about such a family?
വിവാഹജീവിതം തുടങ്ങുമ്പം ഒത്തിരി കാര്യങ്ങളിലൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായേക്കാം.
Initially there could be a lot of misunderstandings,
but over time നാം തിരിച്ചറിയുക, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനല്ല ഞാൻ ഒരു വിവാഹ ബന്ധത്തിലേക്ക് കടന്നത്, ദൈവം എനിക്ക് കൂട്ടായി തന്ന വ്യക്തിയുടെ താല്പര്യങ്ങളും കൂടെ കണക്കിലെടുക്കണം എന്നുള്ളൊരു ബോധ്യം വരുമ്പോഴാണ് നമ്മൾ മാറുവാൻ തുടങ്ങുന്നത്.
So once you get married, you should realize that it is no longer for your own interest that you should be living, but you should also accommodate the interests of your partner.
അനേക വിവാഹങ്ങൾ അനേക കുടുംബങ്ങൾ തകരുന്നതിന്റെ റൂട്ട് കോസ് അടിസ്ഥാന കാരണം ഓരോരുത്തരും അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുവാൻ അന്ന് അവസ്ഥയിൽ നിന്നും മാറുവാൻ താല്പര്യം കാണിക്കാത്തത് കൊണ്ടാണ് അനേക കുടുംബങ്ങൾ തകർന്നു പോകുന്നത്.
And many families are destroyed because they are not willing to accommodate the interests of their partners.
ഇതൊരു പ്രോസസ് ആണ്, ഇതൊരു ദിവസം കൊണ്ട് നടക്കുന്നതല്ല.
And this doesn't happen overnight. It's a process. It takes time.
ക്രിസ്തുവിൽ വിവാഹ ജീവിതം നയിക്കുന്ന ഓരോരുത്തർക്കും ഈ കാര്യം മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
And I assume that everybody who is now betrothed to Christ would understand this.
ഇതുപോലെ തന്നെയാണ് നാം ക്രിസ്തുവുമായിട്ട് ഒരു ബന്ധത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത്.
And this very same thing happens when we begin to live with Christ.
അവന്റെ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടപ്പോൾ അവനുമായിട്ടുള്ള ഒരു ബ്ലഡ് കവനന്റിൽ നാം ഏർപ്പെടുകയാണ്.
Through the purchase that Christ did through his blood, we have entered into a covenant with him.
അതിനു മുമ്പ് ക്രിസ്തുവിന്റെ താൽപര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയത്തില്ല.
So we didn't know about the desires of Christ earlier to that.
എന്നാൽ ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഉണർത്തുമ്പോൾ,
but through the word of God when the Holy Spirit speaks to us,
മറ്റുള്ളവർ ക്രിസ്തുവിൽ ജീവിക്കുന്നത് കാണുമ്പോൾ,
when we see others living in Christ,
നമുക്കും ഒരു ആഗ്രഹം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തരും.
The Holy Spirit gives us a desire in us.
എന്റെ ആത്മാ മണവാളനായ കർത്താവിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാനുള്ള ആഗ്രഹം ദൈവം നമ്മുടെ ഉള്ളിൽ തരും.
God will give us a desire to know the likings of my bridegroom.
അല്ലെങ്കിൽ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വെറുതെയാ.
Otherwise, even if we say by mere words that I love him, that is just irrelevant.
കാരണം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ താല്പര്യങ്ങൾക്ക് മാറ്റിവെച്ച് അവരുടെ താല്പര്യങ്ങൾക്ക് നാം മുൻഗണന കൊടുക്കുമ്പോൾ മാത്രമാണ് ആ സ്നേഹത്തിന് ഒരു വളർച്ച ഉണ്ടാകുന്നത്.
Even in family life we see this. We tend to set aside our own likings and desires and we kind of cater to the likings and desires of the partner.
ഇങ്ങനെ നാം ജീവിക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിൽ വ്യാപരിക്കുന്നത്.
And when we accommodate this in our life, that is how Christ begins to live within us.
ഇങ്ങനെയുള്ള ഒരു ജീവിതത്തെ കാണുവാൻ ഒരു വചനഭാഗം കൂടെ നമുക്ക് എടുക്കാം. രണ്ടാം കൊരിന്ത്യ ലേഖനത്തിന്റെ രണ്ടാം അധ്യായത്തിന്റെ 14-15 വചനങ്ങൾ.
ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരവിവാസനയാകുന്നു.
നിങ്ങൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു എന്നുള്ള ഒരു പദം നിങ്ങൾ ശ്രദ്ധിക്കുക.
We need to give attention to the usage of the word, the aroma of Christ.
What is this aroma? Christuvinte saurabhyavasana.
What does this mean?
Adendana nammude jeevithathilude undagunnathu.
How does this happen in our lives?
Christ namme ariyunavar Christuvine kaanumbodana Christuvinte saurabhyavasana nammilude purappadunnathu.
It's when people see our lives that the aroma of God is then visible to others.
Naan namukkai jeevikkumbol aa jeevithathine deivam nokkumbol there is no aroma, oru vaasanayum illa.
When we live our lives as per our own plans, then when God looks at it, there is no aroma of God that is visible.
Kristuvinte sneham nammilude velippedumbol.
But when the love of Christ is manifested in our lives,
Kristuvinte compassion nammilude velippedumbol,
but when his compassion manifests in our lives,
Kristuvine nammodulla aa manobhavam nammilude velippedumbol,
when the same
attitude
of Christ is revealed through our lives,
aanu Kristuvinte saurabhyavasana nammilil nundagunnathu,
and that is when the aroma of Christ is then emanated from our lives.
നിങ്ങൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ, നിങ്ങളെ വീട്ടിലേക്ക് കയറുമ്പോൾ, യു ഫീൽ ഒരു ഒരു ഫൗൾ സ്മെല്, ഒരു 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 മോശം സ്മെല് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നും?
So when you enter a house and you have this, you get this foul smell, what would you think of that house?
ഒരു പക്ഷേ നിങ്ങൾ ഒരു കുറച്ച് സമയം ചെലവഴിക്കാൻ ചെന്നതായിരിക്കും, പക്ഷേ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കാര്യം തീർത്ത് നിങ്ങൾ അവിടെ നിന്ന് പോരും.
You probably plan to spend some time there, but then because of the smell, you would just want to wrap it up as fast as possible.
Adondana ippa ottri ee perfumesum ottri air freshener okke ulladond namukku smellukal okke onnu cover up cheyan pattum,
and that's the reason why we use a lot of these perfumes to cover up foul smells.
Namukku spiritual perfumes onnu upayogichu Kristuvinte saurabhyavasana namukku undakkan pattathilla,
but we cannot do this spiritually.
Only from a crucified life, ക്രൂശിക്കപ്പെട്ട ഒരു ജീവിതത്തിൽ നിന്ന് മാത്രമേ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന ഉയരത്തുള്ളൂ.
It's only through a crucified life that the aroma of God can be emanated.
അപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ മോശമായ സ്മെല് എന്ന് പറയുന്നത് നാം നമുക്ക് തന്നെ വേണ്ടി തന്നെ ജീവിക്കുന്ന ഒരു ഒരു വ്യക്തിയുടെ ഒരു കുടുംബത്തിലേക്ക് നാം കയറി ചെന്ന് കഴിഞ്ഞാൽ ആത്മീയമായിട്ട് അവിടെ നിന്ന് ഉയരുന്ന സ്മെല് എന്ന് പറയുന്നത് there is no smell.
So it's very similar to that house that we entered which had a foul smell. When we live our lives as per our own plans, it's very similar to that.
എന്നാൽ ക്രിസ്തുവിനായി ജീവിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് നാം ഇടപഴകുമ്പോൾ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന നമുക്ക് അനുഭവിക്കുവാൻ കഴിയും.
But when we interact with someone who lives a Christian life, we will be able to witness that aroma.
അപ്പോൾ നാം ആത്മീയമായിട്ട് തിരിച്ചറിയേണ്ട നമുക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉയരുന്ന വാസന എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫൗൾ സ്മെൽ, ഒരു മോശമായ അല്ലെങ്കിൽ എന്താണ് എന്നാണ് നാം തിരിച്ചറിഞ്ഞാൽ എത്ര സീരിയസ് ആണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു മാനസാന്തരത്തിന് തയ്യാറാവും.
So when we realize that when we live for ourselves, there is a foul smell that gets emanated, how much more we will be value the salvation that we have received.
എന്നാൽ ഞാൻ എന്റെ ഇഷ്ടങ്ങളും എന്റെ താല്പര്യങ്ങളും മാറ്റി വെച്ച് ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ ക്രിസ്തുവിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന ഉയരും.
So when we set aside our own likenesses and desires and live for Christ, then his aroma will be then visible to others.
അതിൽ ദൈവം പ്രസാദിക്കും.
And God will get all the honor that he deserves.
പഴയ നിയമത്തിൽ എല്ലാം നാം കാണുന്നത് നോഹ യാഗം അർപ്പിച്ചപ്പോൾ അതിന്റെ മണം ദൈവം കേട്ടപ്പോൾ അവൻ അതിൽ പ്രസാദിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്.
So when we read about Noah, when he offered these sacrifices, we see that God was pleased in that aroma.
Kanam adinde a physical smell alla udheshichathu, oruvan sacrifice cheyumbol devam aa sugandham devam aaswadikkunnu.
So it is not the physical aroma that is referred to here, but when somebody sacrifices for others, God is pleased in that.
Kanam Kristuvinu vendi jeevikkanamengil oru sacrifice aavashyamaanu.
Because if we have to live for Christ, there is a sacrifice that is required. There is a crucifixion that is required.
നമ്മുടെ താൽപര്യങ്ങൾ മാറ്റിവെച്ച് കർത്താവിന്റെ താൽപര്യങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമാണ്.
We have to set aside our desires to live as per the desires of God.
അപ്പോഴാണ് ആ സൗരഭ്യവാസന ഉയരുന്നത്.
Only then does this aroma rise up.
മുമ്പേ മെസ്സേജിലെ എഫേഷ്യൻ എഴുതുന്ന 5:2 വായിച്ചു, ക്രിസ്തു ദൈവത്തിന് ഒരു സൗരഭ്യവാസനയായി തീർന്നു എന്ന് നാം കേൾക്കുകയുണ്ടായി.
In the previous message we read through Ephesians 2:5 that Christ
5:2
that Christ became an aroma that was pleasing to God.
അവൻ ക്രൂശിൽ പിതാവായ ദൈവത്തിന് ഒരു സൗരഭ്യവാസനയായി തീരുകയായിരുന്നു.
On the cross he became an aroma that was pleasing to God.
അവന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. His name is like a sweet aroma. നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തു വെളിപ്പെടുമ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നത്.
It is when Christ is visible in our life that God gets pleased in it.
എന്നാൽ ഇതിനെ നാം എന്താ ചെയ്യേണ്ടത്?
But what must we do?
ഇതാണ് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്.
And this is what God taught us how to pray.
കർത്താവിന്റെ ഗെത്സമനയിലെ പ്രാർത്ഥനയെ ഒന്ന് ശ്രദ്ധിക്കുക.
Let's be attentive to the prayer that Jesus did in Gethsemane.
It's not my will, but yours. എന്റെ ഇഷ്ടമല്ല, പിതാവേ നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ് യേശു ഗെത്സമനയിൽ പ്രാർത്ഥിച്ചത്.
And this is what he prayed in Gethsemane.
ഇത് ഗെത്സമനയിലെ മാത്രം ഒരു പ്രാർത്ഥനയല്ലായിരുന്നു യേശുവിന്റെ. യേശുവിന്റെ മുഴു ജീവിതവും ഇത് പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു. Not my will, എന്റെ ഇഷ്ടമല്ല, പിതാവേ നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്നുള്ളതായിരുന്നു ക്രിസ്തുവിന്റെ മുഴു ജീവിതവും.
And it was not just restricted to the prayer in Gethsemane, but his entire life was just like that.
Anega Christuvinte jeevitha eduthu kaniyal namukku adu kududal observe cheyyan namukku manasilagunnathana Christuvinte aa bhavam adulladayirunnu.
So when we observe the life of Christ, we can see this attitude in him.
Aduvanana Hebrews 12 il parayunnathu aa Christuvine onnu shraddhichu nokkuka. Hebrews 12:2 onnu vaayikkam. Hebrews 12:2.
വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു.
ഇത് കർത്താവ് ജസ്റ്റ് ആ ക്രൂശിൽ കടന്നുപോയ ആ മണിക്കൂറുകൾ മാത്രമാണെന്നല്ല, കർത്താവിന്റെ മുഴു ജീവിതവും ഒരു ഹി എൻഡ്യൂർഡ് ക്രോസ് എന്നാണ് നാം.
So this is not just in reference to the crucifixion but to his entire life.
അവന്റെ മുഴുവൻ ജീവിതവും തന്റെ ഇഷ്ടം മാറ്റി വെച്ച് പിതാവിന്റെ ഇഷ്ടം ചെയ്തു. അങ്ങനെയുള്ള ക്രിസ്തുവിനെ നോക്കുവാനാണ് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്.
And through his entire life we see that he set aside his own desires and he did everything as per the will of his father.
അത് വളരെ എന്താണ് പ്രയാസപ്പെട്ട് നിരാശയോടെ വേറും വേറെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ എന്ന് ചിന്തിച്ചല്ല ക്രിസ്തു ചെയ്തതെന്നാണ് വചനത്തിൽ പറയുന്നത്.
He didn't do this out of a burden or he didn't struggle to do this.
With joy, തന്റെ മുന്നിൽ ഉള്ള സന്തോഷം ഓർത്തു.
But he was joyful to do this.
അപ്പോൾ എനിക്കായി ജീവിക്കാതെ ക്രിസ്തുവിനായി ജീവിക്കുമ്പോൾ അതൊരു നിരാശയിലോ അല്ലെങ്കിൽ ഒരു നിർബന്ധത്തിലോ ആയിരിക്കരുത്. It should be ആ ക്രിസ്തുവിന്റെ മനോഭാവം, ആ സന്തോഷമോർത്ത്, പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്ന സന്തോഷമോർത്ത് ആണ് നാം നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്കായി ജീവിക്കേണ്ടത്.
So when we begin to live our Christian life, it shouldn't be out of distress and because somebody forced us to, but it should come from that same attitude that Jesus had, joyfully giving every and living as per the will of his father.
അത് easy അല്ല.
This isn't easy.
നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ച് വേറൊരാളുടെ ഇഷ്ടങ്ങൾക്കായി ജീവിക്കുന്നത് എപ്പോഴും എളുപ്പമുള്ള കാര്യമല്ല.
It's not an easy thing to live as per somebody else's will and desire.
എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഇതിൽ നമ്മെ ശക്തിപ്പെടുത്തുവാനാണ്.
And it is for this very fact that the Holy Spirit has been given to us.
അങ്ങനെ ജീവിക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ സൗരഭ്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവർ ദർശിക്കുന്നത്.
And it is through a life that is led by the Holy Spirit that the aroma of the Lord would be then visible to others.
കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ഏവരുമേ നിങ്ങൾ എന്റെ അടുക്കൽ വരും വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം.
And that is why Jesus said that come to me all you who are weary, come to me and I will take up the
എന്റെ നുകം ഏറ്റു എന്നോട് പഠിപ്പിൻ.
Take up my yoke
and learn from me.
And learn from me.
എന്റെ ഇഷ്ടങ്ങൾ പിതാവിന്റെ ഇഷ്ടങ്ങൾക്കായി ജീവിച്ച എന്നെ നോക്കി നിങ്ങൾ പഠിക്കുക.
And Jesus says, look at my life and learn from that.
അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും പോകാനുള്ള ഒരു വഴി.
And that is the only way that you can cast off all your burdens in your life.
പിശാചി നിങ്ങളോട് അന്ന് ഹവ്വായോട് പറഞ്ഞ പിശാചി ഇപ്പോഴും നിങ്ങളോട് പറയും, നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് പിശാചി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും.
The same evil one who spoke to Eve back in the Garden of Eden will also tell you to live as per your wishes and desires.
എന്നാൽ യേശു പിശാചിനെ ജയിച്ചതുപോലെ,
but Jesus who won over the evil,
നമുക്കും ജീവിക്കാനുള്ള ശക്തി ദൈവം നമുക്ക് തരും.
He will give us the strength to live a Christian life.
നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്.
Because the one who is within us is bigger than, stronger than the one who is in the world.
നമ്മൾ വലിയ യുദ്ധങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ വലിയ എതിർപ്പുകളൊക്കെ വരുമ്പോൾ നമ്മൾ പറയുന്ന വചനമാണ് നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്.
So this is something that we usually say when we have a lot of when we face troubles in our life.
അത് ശരി തന്നെയാണ്.
And that is true in itself.
എന്നാൽ നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്കായി ജീവിക്കണമെന്നുള്ള ആ ആഗ്രഹം വരുമ്പോൾ, ആ സ്ട്രഗിൾസ് വരുമ്പോഴും നമ്മൾ വിശ്വാസത്താൽ പറയണം, എന്റെ ഉള്ളിൽ വസിക്കുന്നവൻ, അവനാൽ എനിക്കെല്ലാം കഴിയും എന്ന് പറയണം.
But when we face troubles in our lives, we should be assured of the fact that the one who lives in me is stronger than the one who lives in this world.
അങ്ങനെ ജീവിക്കുമ്പോഴാണ് ആരോമ ഉണ്ടാകുന്നത്.
And that is when the aroma would be then visible.
അങ്ങനെ നാം ഓരോരുത്തരും ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ സഭയുടെ സൗരഭ്യം എത്ര വലുതായിരിക്കും.
And when we live like this individually, how much more would be the aroma of the church collectively.
എല്ലാവരും തങ്ങളെ തന്നെ ക്രൂശിച്ച് തങ്ങൾക്ക് വേണ്ടിയല്ല ക്രിസ്തുവിനായി ജീവിക്കുവാൻ തുടങ്ങിയാൽ, you know, that church will be very glorious.
So if each one of us individually crucifies himself and begins to live for Christ, then the church will be that much more glorified.
അതിന്റെ പ്രായോഗിക തലം എന്താണ്?
And what is the practical side of that?
നമ്മുടെ താൽപര്യങ്ങൾ മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരുടെ താൽപര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ റിസോഴ്സസ് കൊടുക്കുമ്പോൾ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന നമ്മളിൽ നിന്ന് ഉയരും.
When we set aside our own desires and offer that to somebody else, then the aroma is then visible.
ലോകം നമ്മളോട് പറയുന്നത് നിനക്കുള്ളത് നിനക്കായി തന്നെ ചെലവഴിക്കുക. മനുഷ്യൻ തനിക്ക് തന്നെ നന്മ ചെയ്യുമ്പോൾ മനുഷ്യർ നിങ്ങളെ പുകഴ്ത്തുമെന്നാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്.
So the world tells you that you have to live for yourself, be self-indulgent.
നല്ല വീടുണ്ടാക്കുമ്പോൾ, നല്ലൊരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ, നല്ല ജോലി സമ്പാദിക്കുമ്പോൾ പറയും മുടുക്കൻ, he's good.
So the world will commend you when you have your own house or a car or a job.
തനിക്ക് തന്നെ നന്മ ചെയ്യുമ്പോൾ മനുഷ്യൻ നിങ്ങളെ പുകഴ്ത്തും.
So the world will commend you when you do things for yourself.
എന്നാൽ ക്രിസ്തുവിനായി ജീവിക്കുമ്പോൾ,
but then you begin to live for Christ.
ലോകം നിങ്ങളെ പുകഴ്ത്തുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്.
The world is not going to commend you any longer.
അവർ നിന്നെ മണ്ടർമാർ എന്നേ വിളിക്കത്തുള്ളൂ.
They will call you fools.
എത്ര നന്നായി ജീവിക്കാൻ അറിയാവുന്ന അല്ലെങ്കിൽ കപ്പാസിറ്റി ഉള്ള ഒരാളായിരുന്നു, ഇപ്പോഴാണ് എല്ലാം കളഞ്ഞ് ക്രിസ്തുവിനായി ജീവിക്കുന്നു.
They will make a mockery of you because they'll say that earlier he could do a lot of things for himself, but now look at him.
മനുഷ്യർക്ക് അതൊരു ദുർഗന്ധമാണ്.
And for this world that would be a foul smell.
But for God it is a sweet aroma. ദൈവത്തിന് അത് പ്രസാദമുള്ള ഒരു യാഗമാണ്, സൗരഭ്യ വ്യാസനയാണ് എന്ന് നാം തിരിച്ചറിയണം.
So for this world though it may be a foul smell, but for God it's an aroma that is pleasing to him.
അപ്പോൾ നാം തീരുമാനം എടുക്കുക, എൻ്റെ ജീവിതം കൊണ്ട് മനുഷ്യർക്ക് ദുർഗന്ധമാണ് ഉണ്ടാകുന്നതെങ്കിലും ദൈവത്തിന് സുഗന്ധമുള്ള ഒരു ജീവിതം ജീവിക്കുവാൻ ദൈവം എന്നെ സഹായിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്.
So we need to take this decision that I will no longer live a life that is as per my desires, though it may be a foul smell for the world, it would be an aroma for God.
അതിനായിട്ട് നാം ആദ്യമേ ചിന്തിച്ച വചനം വിശ്വാസത്താൽ ഏറ്റെടുക്കുക.
And to live this and to inculcate this practically in our lives, we need to take this verse that we initially read in faith.
Njan Kristuvinodu kude krushikappettirikkunnu.
I am crucified in Christ.
Ini jeevikkunnathu njanalla.
It is no longer that I that live.
Enil Kristu athre.
But Christ lives in me.
Ithu vishwasathe nam ettedukkumbol.
And when we take this up in faith,
nammude jeevitham glorious aayi theerum.
Our lives will be glorious.
Devan namme sahayikkattu oru paattinte രണ്ട് സ്റ്റാൻസുകൾ ഈ സമയത്ത് എൻ്റെ ഉള്ളിൽ ഓർമ്മ വന്നു. നമുക്കതൊന്ന് ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് അതിൻ്റെ വരികളൊന്ന് ശ്രദ്ധിക്കാം, ഒന്ന് പാടാൻ ശ്രമിക്കാം. പാട്ടിൻ്റെ ഈണമൊന്നും കാണത്തില്ല, ബട്ട് ഈ സന്ദേശം പലപ്പോഴും നിങ്ങളെ ഈ മെസ്സേജൊക്കെ പലപ്പോഴും മറന്നു പോകും, പക്ഷെ പാട്ടുകൾ ഒത്തിരി ഓർമ്മയായിരിക്കും നമ്മുടെ ഉള്ളിൽ. യു വിൽ റിമെമ്പർ സോങ്സ് പെട്ടെന്ന് ഓർത്തിരിക്കാൻ. ഈ പാട്ട് പറയുന്നത് എങ്ങനെയാണ്? ഞാനോ കുറയണം, നീയോ വളരണം, നിൻ ഭാവം എന്നിൽ പകരണം, നിൻ രൂപം എന്നിൽ തെളിയണം. ഞാനോ, ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? ഇത് അതിൻ്റെ അർത്ഥ അടുത്ത സ്റ്റാൻസയും കൂടെ ഒന്ന് മാത്രം. സ്വാർത്ഥതയാം ഇരുൾ മൂടുന്ന വീഥിയെ വചനത്തിൻ ദീപത്താൽ തെളിയിച്ചെന്നും നൽവഴി തന്നിലൻ ഓട്ടം തികച്ചിടാൻ നാഥ തുണയാകണം ഈ ജീവിതം ധന്യമാം സാക്ഷ്യമാവാൻ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.